ഓം ശാന്തി. 6/12/2025 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, ഈ ശരീരമാകുന്ന കളിപ്പാട്ടം ആത്മാവാകുന്ന ചൈതന്യ താക്കോലോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ സ്വയത്തെ ആത്മാവെന്ന് നിശ്ചയിക്കൂ, എന്നാൽ നിർഭയരായി മാറും. ചോദ്യം: ആത്മാവ് ശരീരത്തോടൊപ്പം കളി കളിച്ച് താഴേക്ക് വന്നിരിക്കുകയാണ്, അതിനാൽ എന്ത് പേര് നൽകും? ഉത്തരം: പാവകളുടെ കളിയെന്ന്. ഡ്രാമയിൽ എങ്ങനെയാണോ പാവകളുടെ കളി കാണിച്ചിരിക്കുന്നത്, അതേപോലെ നിങ്ങൾ ആത്മാക്കൾ പാവകളി പോലെ 5000 വർഷത്തിൽ കളി കളിച്ച് താഴേക്ക് വന്നിരിക്കുകയാണ്. ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾ പാവകൾക്ക് മുകളിലേക്ക് കയറാനുള്ള വഴി പറഞ്ഞു തരാൻ. ഇപ്പോൾ നിങ്ങൾ ശ്രീമതത്തിന്റെ താക്കോൽ ഉപയോഗിക്കൂ, എന്നാൽ മുകളിലേക്ക് പോകും. ഗീതം: സഭയിൽ കത്തിയെരിഞ്ഞ പ്രകാശം. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് ശ്രീമതം നൽകുകയാണ്. ആരുടെയെങ്കിലും പെരുമാറ്റം മോശമാണെങ്കിൽ അച്ഛനും അമ്മയും പറയാറുണ്ട്, നിനക്ക് ബ്രഹ്മാവാകുന്ന ഈശ്വരൻ തന്നെ മതം നൽകട്ടെ. ഈശ്വരൻ ശരിക്കും മതം നൽകുന്നുണ്ടെന്ന് പാവങ്ങൾ അറിയുന്നതേയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഈശ്വരീയ മതം ലഭിക്കുകയാണ്. അർത്ഥം: ആത്മീയ അച്ഛൻ കുട്ടികളെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നതിനു വേണ്ടി ശ്രേഷ്ഠ മതം നൽകുകയാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ്, നമ്മൾ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായി മാറുകയാണ്. ബാബ നമുക്ക് എത്ര ഉയർന്ന മതം നൽകുകയാണ്. നമ്മൾ ബാബയുടെ മതത്തിലൂടെ നടന്ന് മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുകയാണ്. അതിനാൽ മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റുന്നത് ബാബ തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. സിഖുകാരും പാടാറുണ്ട്, മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റാൻ ഈശ്വരന് ഒട്ടും സമയം വേണ്ടി വന്നില്ല. അതിനാൽ തീർച്ചയായും മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറാനുള്ള മതം നൽകുന്നുണ്ട്. ബാബയുടെ മഹിമയുമുണ്ട്, ഒരേ ഒരു ഓംകാരം നിർഭയൻ എന്ന്. നിങ്ങളെല്ലാവരും നിർഭയരായി മാറുന്നു. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കാറില്ലേ? ആത്മാവിന് ഒരു ഭയവുമില്ല. ബാബ പറയുന്നു, നിർഭയരായി മാറൂ. എന്തിനാണ് ഭയം? നിങ്ങൾക്ക് ഒരു ഭയവുമില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ടും ബാബയുടെ ശ്രീമതം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീമതം ആരുടെയാണ്? ആരാണ് നൽകുന്നത്? ഈ കാര്യങ്ങൾ ഗീതയിൽ ഇല്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ പറയുന്നു, നിങ്ങൾ പതിതരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ പാവനമായി മാറുന്നതിനു വേണ്ടി എന്നെ ഓർമ്മിക്കൂ. ഈ പുരുഷോത്തമരായി മാറാനുള്ള മിലനം സംഗമയുഗത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഒരുപാട് പേർ വന്ന് ശ്രീമതം എടുക്കുന്നുണ്ട്. ഇതിനെയാണ് പറയുന്നത് ഈശ്വരനോടൊപ്പം കുട്ടികളുടെ മിലനം. ഈശ്വരനും നിരാകാരനാണ്, കുട്ടികളും അതായത് ആത്മാക്കളും നിരാകാരരാണ്. നമ്മൾ ആത്മാവാണ്. ഇത് ഉറച്ച ശീലമുണ്ടാക്കണം. പാവയിൽ താക്കോലിടുമ്പോൾ നൃത്തം ചവിട്ടാൻ തുടങ്ങും. ആത്മാവും ഈ ശരീരമാകുന്ന കളിപ്പാട്ടത്തിന്റെ താക്കോലാണ്. ആത്മാവ് ഈ ശരീരത്തിലില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളാണ് ചൈതന്യത്തിലുള്ള പാവകൾ. പാവയ്ക്ക് താക്കോൽ കൊടുത്തില്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാകില്ല, നിന്നുപോകും. ആത്മാവും ചൈതന്യത്തിലുള്ള താക്കോലാണ്. ഒപ്പം ഇത് അവിനാശിയും അമരനുമാക്കി മാറ്റുന്ന താക്കോലാണ്. ബാബ മനസ്സിലാക്കുന്നു, ഞാൻ നോക്കുന്നത് തന്നെ ആത്മാവിനെയാണ്. ആത്മാവാണ് കേൾക്കുന്നത്. ഈ ഉറച്ച ശീലം ഉണ്ടാകണം. ആ താക്കോലില്ലാതെ ശരീരത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ല. ഈ ബ്രഹ്മാവിനും അവിനാശിയായ താക്കോലാണ് ലഭിച്ചിരിക്കുന്നത്. 5000 വർഷത്തോളം ഈ ബ്രഹ്മാവിന്റെ താക്കോൽ ഉപയോഗിക്കുന്നു. ചൈതന്യത്തിലുള്ള താക്കോലായത് കാരണം ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ചൈതന്യത്തിലുള്ള പാവകൾ. ബാബയും ചൈതന്യത്തിലുള്ള ആത്മാവാണ്. താക്കോൽ ഉപയോഗിക്കാൻ കഴിയാതെ വന്നാൽ പിന്നീട് ബാബ ആദ്യം മുതലേ യുക്തി പറഞ്ഞു തരുന്നു, എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ വീണ്ടും താക്കോൽ ഉപയോഗത്തിൽ വരും. അർത്ഥം, ആത്മാവ് തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറും. മോട്ടറിൽ പെട്രോൾ കഴിയുമ്പോൾ വീണ്ടും നിറയ്ക്കാറുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട്, നമ്മളിൽ പെട്രോൾ എങ്ങനെ നിറയ്ക്കും. ബാറ്ററി ഇല്ലാതാകുമ്പോൾ പിന്നീട് അതിൽ ശക്തി നിറയ്ക്കാറില്ലേ? ബാറ്ററി ഇല്ലാതാകുമ്പോൾ പ്രകാശം കുറയുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവാകുന്ന ബാറ്ററി നിറയുകയാണ്. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രത്തോളം ശക്തി നിറഞ്ഞുകൊണ്ടേയിരിക്കും. 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി ബാറ്ററി ഇല്ലാതാകുന്നു. സതോ രജോ തമോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബാബ വീണ്ടും വന്നിരിക്കുകയാണ് താക്കോൽ നൽകാൻ, അല്ലെങ്കിൽ ബാറ്ററി നിറയ്ക്കാൻ. ശക്തിയില്ല എങ്കിൽ മനുഷ്യൻ എങ്ങനെയായി മാറുന്നു? അതിനാൽ ഇപ്പോൾ ഓർമ്മയിലൂടെ തന്റെ ബാറ്ററി നിറയ്ക്കണം. ഇതിനെയാണ് മനുഷ്യന്റെ ബാറ്ററി എന്ന് പറയുന്നത്. ബാബ പറയുന്നു, എന്നോടൊപ്പം യോഗം വയ്ക്കൂ. ഈ ജ്ഞാനം ഒരു തവണ മാത്രമാണ് ബാബ നൽകുന്നത്. സദ്ഗതി ദാതാവ് ഒരേയൊരു ബാബയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ ബാറ്ററിയും നിറയുകയാണ്. പിന്നീട് 84 ജന്മം പൂർണമായും പാട്ടഭിനയിക്കുന്നു. ഡ്രാമയിൽ പാവകൾ നൃത്തമാടാറുണ്ട്. നിങ്ങൾ ആത്മാക്കളും അങ്ങനെയുള്ള പാവകൾക്ക് സമാനമല്ലേ? മുകളിൽ നിന്ന് താഴേക്കിറങ്ങി 5000 വർഷത്തിൽ തീർത്തും താഴേക്ക് വരുന്നു. പിന്നീട് ബാബ വന്ന് മുകളിലേക്ക് കയറ്റുന്നു. ആത്മാവ് ഒരു പാവയാണ്. ബാബ കയറുന്ന കലയുടെയും ഇറങ്ങുന്ന കലയുടെയും അർത്ഥം മനസ്സിലാക്കി തരുന്നു. 5000 വർഷത്തിന്റെ കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു, ശ്രീമതത്തിലൂടെ നമുക്ക് താക്കോൽ ലഭിക്കുകയാണ്. നമ്മൾ പൂർണമായി സത്തോ പ്രധാനമായി മാറും. പിന്നീട് മുഴുവൻ പാർട്ടും ആവർത്തിക്കപ്പെടും. എത്ര സഹജമായ കാര്യമാണ് മനസ്സിലാക്കുന്നതിന്റെയും മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെയും. എന്നാലും ബാബ പറയുന്നു, ആരാണോ കൽപ്പം മുൻപ് മനസ്സിലാക്കിയത് അവർ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. നിങ്ങൾ എത്ര തന്നെ തലയിട്ടുടച്ചാലും കൂടുതലൊന്നും മനസ്സിലാക്കുകയില്ല. എല്ലാവർക്കും ഒരുപോലെയാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. എവിടെ ഇരുന്നു കൊണ്ടും ബാബയെ ഓർമ്മിക്കണം. ഒരുപക്ഷെ മുന്നിൽ ബ്രാഹ്മണരില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കാൻ സാധിക്കും. ബാബയുടെ ഓർമ്മയിൽ മാത്രമേ നമ്മളുടെ വികർമ്മങ്ങൾ വിനാശമാകുകയുള്ളൂ. അതിനാൽ ആ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ആരെയും ഇരുത്തേണ്ട ആവശ്യമില്ല. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും സ്നാനം മുതലായവ ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിക്കൂ. അല്പസമയത്തേക്ക് വേണ്ടി മറ്റാരെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു. എന്നാൽ അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്നല്ല. ഇല്ല, ഓരോരുത്തർക്കും അവനവനെ തന്നെ സഹായിക്കണം. ഈശ്വരൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്തു. എന്നാൽ നിങ്ങളുടേത് ദൈവികമായ ബുദ്ധിയായിരിക്കണം. ഈ താൽപര്യം ഉണ്ടാക്കിക്കൊടുക്കാറുണ്ട്. ശ്രീമതം എല്ലാവർക്കും നൽകിക്കൊണ്ടേയിരിക്കുന്നു. ചിലരുടെ ബുദ്ധി തണുത്ത മട്ടാണ്, ചിലരുടേത് ശക്തിശാലിയാണ്. ഇത് തീർച്ചയാണ് പാവനമായ ബാബയോടൊപ്പം യോഗം വയ്ക്കുന്നില്ല എങ്കിൽ ബാറ്ററി ചാർജ് ആകുന്നില്ല. ബാബയുടെ ശ്രീമതം അംഗീകരിക്കുന്നില്ല, യോഗം കിട്ടുന്നില്ല. നിങ്ങളിപ്പോൾ അനുഭവം ചെയ്യുന്നു, നമ്മുടെ ബാറ്ററി നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും തമോ പ്രധാനത്തിൽ നിന്നും സത്തോ പ്രധാനമായി മാറണം. ഈ സമയം നിങ്ങൾക്ക് പരമാത്മാവിന്റെ ശ്രീമതം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകം അല്പം പോലും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, എന്റെ ഈ മതത്തിലൂടെ നിങ്ങൾ ദേവതയായി മാറുന്നു. ഇതിലും ഉയർന്ന വസ്തു ഒന്നും തന്നെയില്ല. സത്യയുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടാകുന്നില്ല. ഇതും ഡ്രാമ ഉണ്ടാക്കിയിരിക്കുകയാണ്. നിങ്ങളെ പുരുഷോത്തമരാക്കി മാറ്റാൻ വേണ്ടി ബാബ സംഗമത്തിൽ തന്നെയാണ് വരുന്നത്. അതിന്റെ ഓർമ്മ ചിഹ്നം ഭക്തിമാർഗത്തിൽ ആഘോഷിക്കുന്നു. ദസറയും ആഘോഷിക്കാറില്ലേ? ബാബ വരുമ്പോൾ ദസറ ഉണ്ടാകുന്നു. 5000 വർഷത്തിന് ശേഷം ഓരോ കാര്യവും ആവർത്തിക്കപ്പെടും. നിങ്ങൾ കുട്ടികൾക്ക് തന്നെയാണ് ഈ ഈശ്വരീയ മതം അർത്ഥം ശ്രീമതം ലഭിക്കുന്നത്. അതിലൂടെ നിങ്ങൾ ശ്രേഷ്ഠമായി മാറുന്നു. നിങ്ങളുടെ ആത്മാവ് സത്തോ പ്രധാനമായിരുന്നു. താഴേക്കിറങ്ങിയിറങ്ങി തമോ പ്രധാനവും ഭ്രഷ്ടവുമായി മാറുന്നു. പിന്നീട് ബാബയിരുന്ന് ജ്ഞാനവും യോഗവും പഠിപ്പിച്ച് സതോ പ്രധാനവും ശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഏണിപ്പടി താഴേക്കിറങ്ങുന്നതെന്ന് പറഞ്ഞു തരുന്നു. ഡ്രാമ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. ബാബ മനസ്സിലാക്കി തന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്മൃതി വന്നുകഴിഞ്ഞുവല്ലോ. ഓരോരുത്തരുടെ ജന്മകഥകളൊന്നും കേൾപ്പിക്കാൻ സാധിക്കില്ല. വായിച്ച് കേൾപ്പിക്കാൻ എവിടെയും എഴുതി വച്ചിട്ടില്ല. ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരായി മാറിയിരിക്കുകയാണ്. പിന്നീട് ദേവതകളായി മാറണം. ബാബ മനസ്സിലാക്കി തരുന്നു. ബ്രാഹ്മണർ, ദേവത, ക്ഷത്രിയർ ഈ മൂന്ന് ധർമ്മങ്ങളും ഞാനാണ് സ്ഥാപിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്മൾ ബാബയിലൂടെ ബ്രാഹ്മണ വംശികളായി മാറുകയാണ്. പിന്നീട് സൂര്യവംശികളും ചന്ദ്രവംശികളുമായി മാറുന്നു. തോറ്റുപോകുന്നവർ ചന്ദ്രവംശികളായി മാറുന്നു. ഏതിൽ തോറ്റുപോകുന്നവർ? യോഗത്തിൽ. ജ്ഞാനം വളരെ സഹജമായാണ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ 84 ചക്രം കറങ്ങുന്നത്? മനുഷ്യർ 84 ലക്ഷം എന്ന് പറയുമ്പോൾ എത്ര ദൂരെയായിരിക്കുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ഈശ്വരീയ മതമാണ് ലഭിക്കുന്നത്. ഈശ്വരൻ വരുന്നത് തന്നെ ഒരു തവണയാണ്. അതിനാൽ ഈശ്വരന്റെ മതവും ഒരു തവണ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു ദേവീ ദേവതാ ധർമ്മമായിരുന്നു. തീർച്ചയായും അവർക്ക് ഈശ്വരീയ മതം ലഭിച്ചിരുന്നു. അതിനു മുൻപ് സംഗമ യുഗമായിരുന്നു. ബാബ വന്ന് ലോകത്തെ മാറ്റുന്നു. നിങ്ങളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം നിങ്ങളെ ബാബ മാറ്റുന്നു. നിങ്ങൾ പറയുന്നു, കൽപ്പകൽപ്പം നമ്മൾ മാറി മാറി വന്നു, മാറിക്കൊണ്ടേയിരിക്കും. ഇത് ചൈതന്യമായ ബാറ്ററിയല്ലേ? ശരീരമാണ് ജഡം. കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. 5000 വർഷത്തിന് ശേഷം ബാബ വന്നിരിക്കുകയാണ്. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതവും നൽകുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ ഉയർന്ന മതം ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾ ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നു. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ പറയൂ, നിങ്ങൾ ഈശ്വരന്റെ സന്താനങ്ങളാണല്ലോ. ശിവബാബയാണ് ഈശ്വരൻ. ശിവജയന്തിയും ആഘോഷിക്കാറുണ്ട്. ബാബ സദ്ഗതി ദാതാവും കൂടിയാണ്. ബാബയ്ക്ക് തന്റേതായ ശരീരമില്ല. അപ്പോൾ ആരിലൂടെയാണ് മതം നൽകുന്നത്? നിങ്ങളും ആത്മാവാണ് ഈ ശരീരത്തിലൂടെ സംസാരിക്കുന്നുണ്ടല്ലോ. ശരീരമില്ലാതെ ആത്മാവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിരാകാരനായ ബാബയും എങ്ങനെ വരും? രഥത്തിലേക്കാണ് വരുന്നത് എന്ന് മഹിമയുമുണ്ട്. പിന്നീട് ചിലർ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചു? ത്രിമൂർത്തികളും സൂക്ഷ്മവതനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, ഇതെല്ലാം സാക്ഷാത്കാരത്തിന്റെ കാര്യങ്ങളാണ്. ബാക്കി രചനകളെല്ലാം ഈ ലോകത്തിലാണല്ലോ. അതിനാൽ രചയിതാവാകുന്ന ബാബയ്ക്കും ഇവിടെ വരേണ്ടി വരുന്നു. പതീതമായ ലോകത്തു തന്നെ വന്നിട്ട് വേണം പാവനമാക്കി മാറ്റാൻ. ഇവിടെ കുട്ടികളെ നേരിട്ട് പാവനമാക്കി മാറ്റുകയാണ്. മനസ്സിലാക്കുന്നുമുണ്ട്. എന്നാലും ജ്ഞാനം ബുദ്ധിയിൽ ഇരിക്കുന്നില്ല, ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. ശ്രീമത്തിനെ എടുക്കുന്നില്ലെങ്കിൽ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായി മാറാൻ സാധിക്കില്ല. ആരാണോ മനസ്സിലാക്കാത്തത് അവരെന്ത് പദവി പ്രാപ്തമാക്കാനാണ്? എത്രത്തോളം സേവനം ചെയ്യുന്നുവോ അത്രത്തോളം ഉയർന്ന പദവി പ്രാപ്തമാക്കും. ബാബ പറഞ്ഞു, ഓരോ എല്ലുകളും സേവനത്തിൽ നൽകണം, മുഴുവൻ വിശ്വത്തിലും സേവനം ചെയ്യണം. ബാബയുടെ സേവനത്തിൽ നമ്മൾ എല്ലുകൾ നൽകാനും തയ്യാറാണ്. ഒരുപാട് കുട്ടികൾ സേവനത്തിന് വേണ്ടി പിടയുകയാണ്. ബാബ ഞങ്ങളെ മുക്തമാക്കൂ, എന്നാൽ ഞങ്ങൾ സേവനത്തിൽ മുഴുകാം. അതിലൂടെ അനേകരുടെ മംഗളം ഉണ്ടാകും. മുഴുവൻ ലോകവും ശരീരത്തിന്റെ സേവനമാണ് ചെയ്യുന്നത്. അതിലൂടെ ഏണിപ്പടി താഴേക്കാണ് ഇറങ്ങി വന്നത്. ഇപ്പോൾ ഈ ആത്മീയ സേവനത്തിലൂടെ കയറുന്ന കലയാണ് ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഇവർ നമ്മളെക്കാളും കൂടുതൽ സേവനം ചെയ്യുന്നു. സേവാധാരികളായവർ നല്ല കുട്ടികളാണെങ്കിൽ സെന്ററും നോക്കാൻ സാധിക്കും. ക്ലാസ്സിൽ നമ്പർ വൈസായാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്പർ വൈസായി അല്ല ഇരുത്തുന്നത്, താഴെ വീണു പോകുന്നു. മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. സേവനം ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും പദവിയും കുറഞ്ഞു പോകും. നമ്പർ വൈസായ പദവികൾ ഒരുപാടുണ്ടല്ലോ. എന്നാൽ സത്യയുഗമാണ് സുഖധാമം, ഇതാണ് ദുഃഖധാമം. അവിടെ രോഗങ്ങൾ മുതലായവയൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ വളരെ കുറഞ്ഞ പദവി മാത്രമേ പ്രാപ്തമാക്കുകയുള്ളൂ എന്ന് ബുദ്ധി കൊണ്ട് മനസ്സിലാകണം. എന്തുകൊണ്ടെന്നാൽ സേവനമൊന്നും ചെയ്യുന്നില്ല. സേവനത്തിലൂടെ മാത്രമേ പദവി പ്രാപ്തമാക്കാൻ സാധിക്കുകയുള്ളൂ. സ്വയത്തെ പരിശോധിക്കണം. ഓരോരുത്തർക്കും തന്റെ അവസ്ഥയെക്കുറിച്ചറിയാം. മമ്മയും ബാബയും സേവനം ചെയ്തു വന്നു. നല്ല നല്ല കുട്ടികളും ഉണ്ട്. ജോലിയിലാണെങ്കിലും അവരോട് പറയുകയാണ്, പകുതി ശമ്പളത്തിൽ ചെന്ന് അവധിയെടുത്ത് സേവനം ചെയ്യൂ, കുഴപ്പമില്ല. ബാബയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നവർ നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് കിരീടധാരിയായി സിംഹാസനത്തിൽ ഇരിക്കുന്നു. അങ്ങനെ വിജയമാലയിൽ വരും. സമർപ്പണമാകുന്നവരുമുണ്ട്, സേവനവും ചെയ്യുന്നുണ്ട്. ചിലർ സമർപ്പണമാകാറുണ്ട്, എന്നാൽ സേവനം ചെയ്യാറില്ല. അപ്പോൾ പദവി കുറയുകയില്ലേ? ശ്രീമതത്തിലൂടെ രാജധാനി സ്ഥാപിക്കപ്പെടുകയാണ്. ഇങ്ങനെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അഥവാ പഠിപ്പിലൂടെയാണ് രാജ്യഭാഗ്യം സ്ഥാപിക്കപ്പെടുന്നതെന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരിയാണ്, ദാനപുണ്യം ചെയ്യുന്നതിലൂടെ രാജാവിന്റെ വീട്ടിൽ ജന്മമെടുക്കാൻ സാധിക്കും. ബാക്കി പഠിപ്പിലൂടെ രാജ്യപദവി പ്രാപ്തമാക്കാമെന്ന് ഇങ്ങനെ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല, ആർക്കും അറിയുകയുമില്ല. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ തന്നെയാണ് പൂർണമായി 84 ജന്മങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മുകളിലേക്ക്, അതായത് വാണിയിൽ നിന്ന് ഉപരി പോകണം. വളരെ എളുപ്പമാണ്. നിങ്ങൾ കൽപ്പകൽപ്പം നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ബാബ സ്നേഹസ്മരണകളും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് നൽകുന്നത്. ആരാണോ സേവനം ചെയ്യുന്നത് അവർക്ക് ഒരുപാട് സ്നേഹസ്മരണകൾ നൽകുന്നു. ഞാൻ ഹൃദയത്തിൽ കയറിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. മാലയിലെ മുത്താകാൻ സാധിക്കുമോ? പഠിക്കാത്തവർ തീർച്ചയായും പഠിച്ചവരുടെ മുന്നിൽ തലകുനിക്കും. ബാബ മനസ്സിലാക്കി തരുന്നത് കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യാനാണ്. എന്നാൽ ഡ്രാമയിൽ പാർട്ടില്ലെങ്കിൽ എത്ര തന്നെ തലയിട്ടുടച്ചാലും കയറുകയില്ല. എന്തെങ്കിലുമൊക്കെ ഗ്രഹപ്പിഴ ബാധിക്കുന്നു. ദേഹാഭിമാനത്തിൽ നിന്നാണ് പിന്നീട് മറ്റ് വികാരങ്ങളെല്ലാം വരുന്നത്. മുഖ്യമായത് ദേഹാഭിമാനത്തിന്റെയാണ്. സത്യയുഗത്തിൽ ദേഹാഭിമാനത്തിന്റെ പേര് പോലും ഉണ്ടാവില്ല. അവിടെ നിങ്ങളുടെ തന്നെ പ്രാലബ്ധമാണ്. ഇത് ഇവിടെ തന്നെയാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എന്ന ശ്രീമതം മറ്റാരും നൽകുന്നില്ല. ഇതാണ് മുഖ്യമായ കാര്യം. നിരാകാരനായ ഭഗവാൻ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇങ്ങനെ എഴുതണം: സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, തന്റെ ദേഹത്തെ പോലും ഓർമ്മിക്കരുത്. ഭക്തിയിലും ഒരു ശിവന്റെ മാത്രം പൂജയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജ്ഞാനവും ഞാൻ തന്നെയാണ് നൽകുന്നത്, ബാക്കിയെല്ലാം ഭക്തിയാണ്. ഒരു ശിവബാബയിൽ നിന്നും മാത്രമാണ് നിങ്ങൾക്ക് അവ്യഭിചാരി ജ്ഞാനം ലഭിക്കുന്നത്. ബാബയാകുന്ന ജ്ഞാനസാഗരനിൽ നിന്നാണ് രത്നങ്ങൾ ലഭിക്കുന്നത്. സ്ഥൂലമായ സാഗരത്തിന്റെ കാര്യമല്ല, ബാബയാകുന്ന ജ്ഞാനസാഗരൻ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. അതിലൂടെ നിങ്ങൾ ദേവതയായി മാറുന്നു. ശാസ്ത്രങ്ങളിൽ എന്തെല്ലാമാണ് എഴുതി വച്ചിട്ടുള്ളത്? സാഗരത്തിൽ നിന്ന് ദേവത വന്നു, പിന്നീട് രത്നങ്ങൾ നൽകി. ബാബയാകുന്ന ജ്ഞാനസാഗരൻ നിങ്ങൾ കുട്ടികൾക്ക് രത്നങ്ങൾ നൽകുന്നു. നിങ്ങൾ ജ്ഞാനരത്നങ്ങളാണ് കൊത്തിയെടുക്കുന്നത്. മുൻപെല്ലാം കല്ലുകളായിരുന്നു കൊത്തിയെടുത്തിരുന്നത്, അതിനാലാണ് കല്ലുബുദ്ധിയായി മാറിയത്. ഇപ്പോൾ രത്നങ്ങൾ കൊത്തിയെടുക്കുന്നതിലൂടെ നിങ്ങൾ പവിഴ ബുദ്ധികളായി മാറുന്നു. പവിഴനാഥനായി മാറുകയല്ലേ? ഈ പവിഴനാഥന്മാർ, അതായത് ലക്ഷ്മി നാരായണൻ, വിശ്വത്തിന്റെ അധികാരികളായിരുന്നു. ഭക്തി മാർഗത്തിലാണെങ്കിൽ അനേക നാമങ്ങളും അനേക ചിത്രങ്ങളും ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ലക്ഷ്മി നാരായണൻ അഥവാ പവിഴനാഥൻ ഒന്നു തന്നെയാണ്. നേപ്പാളിൽ പശുപതിനാഥന്റെ മേള നടക്കാറുണ്ട്. ആ പശുപതിനാഥനും പവിഴനാഥൻ തന്നെയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, ബാബ നൽകുന്ന ജ്ഞാനരത്നങ്ങൾ മാത്രം കൊത്തിയെടുക്കണം, കല്ലുകളല്ല. ദേഹാഭിമാനമാകുന്ന കടുത്ത രോഗത്തിൽ നിന്നും സ്വയത്തെ സുരക്ഷിതമാക്കി വെക്കണം. രണ്ട്, തന്റെ ബാറ്ററി പൂർണമായി ചാർജ് ചെയ്യുന്നതിനു വേണ്ടി പവർ ഹൌസ് ആകുന്ന ബാബയോട് യോഗം വെക്കണം. ആത്മാഭിമാനിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. നിർഭയരായി ഇരിക്കണം. വരദാനം, ദാതാവ് എന്ന ഭാവനയിലൂടെ ഇച്ഛാമാത്രം അവിദ്യാസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന തൃപ്ത ആത്മാവായി ഭവിക്കട്ടെ. സദാ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം: നമ്മൾ ദാതാവിന്റെ മക്കളായി മാറി സർവാത്മാക്കൾക്കും നൽകണം. ദാതാവ് എന്ന ഭാവന വയ്ക്കുന്നതിലൂടെ സമ്പന്ന ആത്മാവായി മാറുന്നു. മാത്രമല്ല, ആരാണോ സമ്പന്നമാകുന്നത് അവർ സദാ തൃപ്തരുമായിരിക്കും. ഞാൻ നൽകുന്നയാളുടെ ദാതാവിന്റെ കുട്ടിയാണ്. നൽകുന്നതിലൂടെ തന്നെയാണ് ലഭിക്കുന്നതും. ഈ ഭാവന സദാ നിർവിഘ്നമാക്കുന്നു. ഇച്ഛാമാത്രം അവിദ്യാസ്ഥിതിയുടെയും അനുഭവം ചെയ്യിക്കുന്നു. സദാ ഒരു ലക്ഷ്യത്തിന്റെ നേർക്ക് മാത്രമായിരിക്കണം ശ്രദ്ധ. ആ ലക്ഷ്യമാണ് ബിന്ദു. ഏത് കാര്യത്തിന്റെയും വിസ്താരം കണ്ടുകൊണ്ടും കാണാതിരിക്കുക, കേട്ടിട്ടും കേൾക്കാതിരിക്കുക. ശ്ലോകൻ: ബുദ്ധി അഥവാ സ്ഥിതി ദുർബലമാകുന്നതിന്റെ കാരണം വ്യർത്ഥ സങ്കല്പങ്ങളാണ്. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവുമാകുന്നതിനുള്ള ദൃഢസങ്കല്പം എടുക്കൂ. കർമാതീതമാകുന്നതിനായി കർമ്മങ്ങളുടെ കണക്കുകളിൽ നിന്നും മുക്തമാകൂ. സേവനങ്ങൾ ചെയ്യുമ്പോഴും സേവനത്തിന്റെ ബന്ധനങ്ങളിൽ കുടുങ്ങുന്ന സേവാധാരി ആകരുത്. ബന്ധനമുക്തമായി സേവനം ചെയ്യൂ, അല്ലെങ്കിൽ പരിധിയുള്ള റോയൽ ഇച്ഛകളിൽ നിന്ന് മുക്തമാകൂ. എങ്ങനെയാണോ ദേഹത്തിന്റെ ബന്ധനം, ദേഹസംബന്ധങ്ങളുടെ ബന്ധനം എന്നിവയുള്ളത്, അതുപോലെ സേവനങ്ങളിൽ സ്വാർത്ഥതയും ഒരു ബന്ധനമാണ്. ഇതും കർമാതീതമാകുന്നതിൽ വിഘ്നമുണ്ടാക്കുന്നു. കർമാതീതമാവുക എന്നാൽ ഈ റോയലായ കർമ്മ കണക്കുകളിൽ നിന്നും മുക്തമാകുക എന്നാണർത്ഥം. ഓം ശാന്തി.